ഹലോ ലിസ്ണേഴ്സ്, വെൽക്കം ടു ദി തേർഡ് എപ്പിസോഡ് ഓഫ് സിംപ്ലി മലയാളി. കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിൻ്റെ ലിറ്ററസിനെ കുറിച്ചും അതിനുശേഷം നമ്മൾ സംസാരിച്ചത് സോഷ്യലിസം ക്യാപിറ്റലിസത്തിനെയും കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏലിയൻ ലൈഫ്, അതിൻ്റെ എക്സിസ്റ്റൻസ്, ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ, ആ ഫേമി പാരഡോക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്.
സോ അപ്പോൾ ഏലിയൻസിനെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം, അപ്പോൾ അവരുടെ ടെക്നോളജി എന്തായിരിക്കും, അവർ എങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്താം, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള പിന്നെ സോളാർ സിസ്റ്റത്തിലേക്ക് പോലും 4-5 ലൈറ്റ് ഇയേഴ്സ് എടുക്കും എത്താൻ. അപ്പോൾ അവരുപയോഗിക്കുന്ന ടെക്നോളജി അത്രക്കും അഡ്വാൻസ്ഡ് ആയിരിക്കണം. ഭൂമിയിലേക്ക് മറ്റൊരു ഗ്രഹത്തുനിന്നും അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് എത്തണമെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി എത്താൻ മനുഷ്യന്മാർക്ക് സാധിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
മനുഷ്യന്മാർക്ക് ആ ടെക്നോളജിയിൽ എത്തുമോ, അതിന് മുമ്പേ നമ്മൾ നോക്കേണ്ടത് ഏലിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. കാരണം നമ്മളെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ 90 ബില്യൺ ലൈറ്റ് ഇയേഴ്സിൻ്റെ എക്സ്പാൻഷൻ ആയില്ലേ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് 90 ബില്യൺ ഇയേഴ്സ് ട്രാവൽ ചെയ്യേണ്ട അത്രക്കും ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെ ഒബ്സർവബിൾ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിൽ. അതിനുള്ളിൽ തന്നെ 100 ബില്യൺ ഗാലക്സീസ്, ആ 100 ബില്യൺ ഗാലക്സീസ് തന്നെ 100 മുതൽ 1000 ബില്യൺ സ്റ്റാർസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർസിന് കുറേ പ്ലാനറ്റ്സ്, അതായത് ട്രില്യൻസ് ഓഫ് പ്ലാനറ്റ്സ് വിച്ച് ക്യാൻ ബി ഹാബിറ്റബിൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏലിയൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
അതാണ് സംഭവം, ഏലിയൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പക്ഷെ ആ ഏലിയൻസിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടാവാനുള്ള ചാൻസാണ് പ്രശ്നം. അപ്പോൾ ഏലിയൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് മനുഷ്യരുടെ അത്ര എങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ സിവിലൈസേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന്മാർക്ക് അതിൻ്റെ ഒരു സൈൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സ്പേസിൽ നിന്നുള്ള റാൻഡം നോയ്സ് അല്ലാണ്ട് ഡെഫിനറ്റീവായിട്ട് പുറത്തുനിന്നൊരു സ്പീഷീസ് ഉണ്ട് അല്ലെങ്കിൽ അത് പിന്നെ അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ ഒരു സ്പീഷീസ് ഉണ്ടോ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊരു ഗാലക്സിയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമ്മൾ മിൽക്കി വേ ഗാലക്സി തന്നെ ഫോക്കസ് ചെയ്താൽ ദർ ആർ ഓൾമോസ്റ്റ് 400 ബില്യൺ സ്റ്റാർസ്, അതായത് 10,000 ഫോർ എവറി ഗ്രെയിൻ ഓഫ് സാൻഡ് ഇൻ എർത്ത്. അത്രക്കും ഉള്ള സ്റ്റാർസ് മിൽക്കി വേ ഗാലക്സി തന്നെയുണ്ട്. അപ്പം ആ 400 ബില്യൺ സ്റ്റാർസിൽ തന്നെ 20 ബില്യൺ സ്റ്റാർസ് നമ്മളെ സൂര്യൻ പോലത്തെ ടൈപ്പ് സ്റ്റാർസാണ്. അപ്പം അതിൽ 1/5 ഓഫ് ദം ക്യാൻ ക്യാരി ലൈഫ് ഇൻ ദം ലൈക്ക് ഏർത്ത്. അപ്പം അതിൽ 0.1% പ്രോബബിലിറ്റി എടുത്താൽ തന്നെ 1 മില്യൺ ടൈപ്പ് ഓഫ് ഏർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ഉണ്ട് മിൽക്കി വേ ഗാലക്സി തന്നെ. അപ്പം അതിലുണ്ടാവാൻ ലൈഫ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
അതാണ് യൂണിവേഴ്സിൽ ലൈഫ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പക്ഷേ ഈ ലൈഫ് ഉള്ള പ്ലാനറ്റിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഉണ്ടാവുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അങ്ങനെ ഒരു സിവിലൈസേഷൻ മനുഷ്യന്മാരെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പീഷീസോ കോണ്ടാക്ട് ചെയ്യേണ്ട സമയമുണ്ട്. കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്നുകിൽ മനുഷ്യന്മാരായിരിക്കും പിന്നെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും ഫസ്റ്റ് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഈ പിന്നെ സ്പേസിലേക്ക് പോകാൻ സാധിച്ച ആദ്യത്തെ സിവിലൈസേഷൻ മനുഷ്യന്മാരായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് സ്പീഡിലേക്കോ അതിനപ്പുറത്തേക്കുള്ള സ്പീഡിലേക്ക് എത്താൻ സാധിക്കാത്ത എന്തെങ്കിലും ബാരിയർ ഉണ്ടാവാം.
വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്, നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഈസ് സോ ബിഗ് ആൻഡ് സോ ഓൾഡ്. നമ്മുടെ ഏർത്ത് ശരിക്കും ഹാബിറ്റബിൾ പ്ലേസ് ആയത് വെറും 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് മുമ്പേ തന്നെ മിൽക്കി വേ ഗാലക്സി ഉണ്ട്, ഹാബിറ്റബിളായ പ്ലാനറ്റ്സും ഉണ്ട്. അപ്പം അതിൽ 1 മില്യൺ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് വിച്ച് ക്യാൻ സസ്റ്റെയിൻ ലൈഫ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് നമ്മളെ ഏർത്തിനെക്കാളും ലൈഫ് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ദാറ്റ് വുഡ് ബി എ സൂപ്പർ സിവിലൈസേഷൻ. അതായത് അത് ഗാലക്സി തോറും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. നമുക്കിപ്പം തന്നെ അത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇതുവരെ ഏലിയൻസ് പോലത്തെ സ്റ്റഫ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പിന്നെ ഒരു കാർഡാഷ്യവ് സ്കെയിൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, അതായത് 3 ഡിഫറെൻറ്റ് സ്കെയിലിൽ ഒരു പ്ലാനറ്റിനെ വേർതിരിക്കും. 1 സിവിലൈസേഷൻ, 2 സിവിലൈസേഷൻ ആൻഡ് 3 സിവിലൈസേഷൻ. 1 സിവിലൈസേഷൻ എന്ന് വെച്ചാൽ ആ പ്ലാനറ്റിനെ മൊത്തം റിസോഴ്സസ് ശരിക്കും കളക്ട് ചെയ്യാൻ പറ്റിയിട്ട് അതിനെ ഹാർനസ് ചെയ്യാൻ പറ്റിയാലാണ് 1 സിവിലൈസേഷൻ എന്ന് പറയല്. നമ്മൾ ഏർത്ത് 1 സിവിലൈസേഷൻ അല്ല ശരിക്കും, 0.73 മാത്രമേ ആയിട്ടു ശരിക്കും പറഞ്ഞാൽ. പിന്നെ രണ്ടാമത് ടൈപ്പ്, അതായത് 2 സിവിലൈസേഷൻ, അതിൻ്റെ സ്റ്റാറിൻ്റെ മൊത്തം എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിവിലൈസേഷനാണ് 2 സിവിലൈസേഷൻ. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ സൂര്യൻ്റെ മൊത്തം എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റിയ വി ക്യാൻ ബി എ 2 സിവിലൈസേഷൻ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അത് ഫാർ ഫ്രം ഇമ്പോസിബിൾ ആണ്. പിന്നെ 3 സിവിലൈസേഷൻ, അതായത് മൊത്തം ഗാലക്സീൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിവിലൈസേഷൻ, അത് ശരിക്കും ഒരു ദൈവിക ശക്തിക്ക് മാത്രമേ ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റൂ. മേ ബി വേറൊരു ചിലപ്പം ഏലിയൻസ് ഉണ്ടാവാം, അങ്ങനെ ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഉള്ളത്.
ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ അത് നോട്ടീസ് ചെയ്യേണ്ട സമയമില്ല. കാരണം മനുഷ്യന്മാരുടെ ടെക്നോളജി വെച്ചിട്ട് അവർ പുറപ്പെടുവിക്കുന്ന സിഗ്നലിൻ്റെ എന്തെങ്കിലും മനുഷ്യന്മാർ കണ്ടുപിടിക്കും. കാരണം മിൽക്കി വേ ഗാലക്സിയിൽ ഉണ്ടെങ്കിൽ എർത്തിൽ പോലും അവരെത്തേണ്ട സമയമില്ല. പക്ഷേ ടൈപ്പ് വണ്ണോ ടൈപ്പ് ടുവോ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരത് നോട്ടീസ് ചെയ്യണമെന്നില്ല. കാരണം അവർ മനുഷ്യന്മാരെയും നോട്ടീസ് ചെയ്യണമെന്നില്ല. നോട്ടീസ് ചെയ്താൽ തന്നെ മനുഷ്യന്മാരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം.
നമ്മളിപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സായി ഹ്യൂമൻസ് പ്ലാനറ്റ് എർത്തിൽ വന്നിട്ട്, പക്ഷേ ഇതുവരെ നമ്മളൊരു ഏലിയൻസിനെ കണ്ടുമുട്ടിയിട്ടില്ല. എത്രയോ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി നല്ലോണം ഉണ്ട് ടു ഫൈൻഡ് ഏലിയൻസ്, ബട്ട് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. വൈ? അത് മേ ബി ആ സംഭവത്തിന് ഉത്തരം പറയാനാണ് ഫേർമി പാരഡോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം.
ഈ ഫേർമി പാരഡോക്സ് ആണ് ഗ്രേറ്റ് ഫിൽട്ടർ. അത് ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് വെച്ചാൽ ഓരോ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഏത് ലൈഫ് ഫോമും ഒരു ത്രഷ് ഹോൾഡ് കടന്ന് അല്ലെങ്കിൽ അത് പിന്നെ ഗ്ലോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സിവിലൈസേഷൻ ആവുന്നതിനെ തടയുന്നൊരു പിന്നെ ബാരിയർ എല്ലാ സിവിലൈസേഷൻ, അത് ഒന്നുകിൽ സെൽഫ് ആ സിവിലൈസേഷൻ്റെ ആർത്തി കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടോ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കോസ് കൊണ്ടോ ആ സിവിലൈസേഷൻ ഇല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ അബിലിറ്റീസ് പരിമിതപ്പെടുന്നോ ആയ സന്ദർഭമാണ് ഫേർമി പാരഡോക്സ്.
അപ്പോൾ അതിന് രണ്ട് ചാൻസ് ഉണ്ട്, ഒന്നെങ്കിൽ നമ്മൾ ആ ഫിൽട്ടർ പാസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആ ഫിൽട്ടർ നമ്മുടെ മുമ്പിലുണ്ട്, ഇനി പാസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം ഫിൽട്ടറിൻ്റെ ഫിൽട്ടർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ അസ്, കാരണം ബാരിയർ ഇല്ല. പക്ഷേ നമ്മൾ കടന്നിട്ടില്ലെങ്കിൽ, ഇനി മുമ്പിൽ ആ ഫിൽട്ടർ ഉണ്ടെങ്കിൽ മേ ബി വി ആർ ഓൾ ഡൂംഡ്.
ഫേർമി പാരഡോക്സിലെ പിന്നെ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് പല പോയിന്റ് ഓഫ് ആ ഈ ഹ്യൂമൻസ് ഇൻ്റെ പല സ്റ്റേജസ് അല്ലെങ്കിൽ ഭൂമിയിൽ ലൈഫ് ഉണ്ടായത് പോലും ആകാം ഗ്രേറ്റ് ഫിൽട്ടർ. ആ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഉണ്ടാക്കാനെടുക്കുന്ന പിന്നെ കണ്ടീഷൻസ് യൂണിവേഴ്സിലെ മറ്റ് പല സ്ഥലത്തുണ്ട്, ആ സിംഗിൾ സെൽ ഓർഗാനിസം ഉണ്ടാവുന്നതായിരിക്കാം ഗ്രേറ്റ് ഫിൽട്ടർ. അതുണ്ടാകാനെടുക്കുന്ന ടൈം ഓരോ പ്ലാനറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് പിന്നെ മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അതുപോലെ മനുഷ്യന്മാർ ടൂൾസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി കണ്ടുപിടിക്കുന്നത് പോലെ ആകാം ഗ്രേറ്റ് ഫിൽട്ടർ. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഗ്രേറ്റ് ഫിൽട്ടർ ഈസ് ബിഹൈൻഡ് അസ്. അല്ലെ, ഗ്രേറ്റ് ഫിൽട്ടർ ഇനി നമ്മുടെ മുമ്പിലില്ല എന്ന് പ്രതീക്ഷിക്കാനേ മനുഷ്യന്മാർക്ക് പറ്റുള്ളൂ.
പിന്നെ ചാൻസ് ഉള്ളത് ഒരു ടൈപ്പ് ത്രീ സിവിലൈസേഷൻ, അതായത് ഒരു ഗാലക്സി മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവിക ശക്തി പോലത്തെ ഒരു സിവിലൈസേഷൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയാലും അവരായിരിക്കും ആ മതി, ഇനിയും കുറച്ച് ഇനി വളരേണ്ട വിചാരിച്ച് ഭൂമിനെ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു സിവിലൈസേഷൻ. അത് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാനാവില്ല, കാരണം നമ്മളെക്കാളും എത്രയോ ബ്രെയിനും എത്രയോ ഇവോൾവും കോൺഷ്യസ്നെസ് കൂടുതലുള്ളൊരു സംഭവമായിരിക്കും. അപ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അതിനാ. അപ്പം അങ്ങനത്തെ ഒരു സിവിലൈസേഷൻ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും സംഭവം, മേ ബി വി ആർ അലോൺ, മേ ബി ഭൂമിയിൽ മാത്രമേ ഈ മൊത്തം പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ മാത്രമേ ലൈഫ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ രണ്ടും സ്കെയറി അല്ലേ, കാരണം ഏലിയൻ ഉണ്ട് പറഞ്ഞാൽ നല്ലൊരു സ്കെയറി ആയ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഒറ്റക്കാന്ന് പറഞ്ഞാൽ ഈ മൊത്തം യൂണിവേഴ്സിൽ നമ്മൾ മാത്രം ഈ കോൾഡ് യൂണിവേഴ്സിൽ നമ്മൾ മാത്രം ഒറ്റക്ക് എന്ന് പറഞ്ഞാലും സ്കെയറിയാണ്.
അല്ലെങ്കിൽ നമ്മളാണ് ആദ്യത്തെ സിവിലൈസേഷൻ ഈ യൂണിവേഴ്സിലെ ആദ്യത്തെ, അല്ലെങ്കിൽ സ്പേസിലേക്ക് യൂണിവേഴ്സിൻ്റെ ഡെപ്ത്തിലേക്ക് പോകാൻ സാധിച്ച ആദ്യത്തെ സിവിലൈസേഷൻ ഹ്യൂമൻസ് ആണെന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ബാക്കി സിവിലൈസേഷൻസ് നമ്മുടെ പുറകിലായിരിക്കും, അങ്ങനെയും ഹോപ്പ് ചെയ്യാം.
സോ ഇപ്പം നമ്മൾ അസ്യൂം ചെയ്താൽ, അതായത് നമ്മൾ മാത്രമേ ഈ യൂണിവേഴ്സിൽ ലൈഫ് എന്നൊരു സബ്സ്റ്റൻസ് ആയിട്ട് ഇല്ലൂ എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വി ഷുഡ് ബി ദി ഫസ്റ്റ് ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഇൻ ദി ഹോൾ യൂണിവേഴ്സ്. കാരണം നമ്മൾ ഈ ലൈഫ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം യൂണിവേഴ്സിലേക്ക് കൂടെ, കാരണം വി ആർ ദി ഓൺലി കോൺഷ്യസ് തിങ് ഇൻ ദിസ് ഹോൾ യൂണിവേഴ്സ്. നമുക്ക് മാത്രമേ ഒരു യൂണിവേഴ്സ് എന്താണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യൂ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നോക്കണം, ഇഫ് വി ആർ ദി ഓൺലി തിങ് വിച്ച് ഹാസ് ലൈഫ് ഇൻ ദിസ് ഹോൾ യൂണിവേഴ്സ്.
ദാറ്റ് ഈസ് ഇഫ് വി ആർ ദ ഓൺലി വൺ. അല്ലേ, ഇപ്പം നമ്മൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂന്ന് തിങ്ക് ചെയ്താലേ ആ പ്രശ്നമുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിൽ ലൈഫ് അബണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് ഇല്ലെങ്കിലും പ്രിമിറ്റീവായത് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ലൈഫ് ഫോംസ് എല്ലാം പല ഗാലക്സീസിലും അല്ലെങ്കിൽ പല സോളാർ സിസ്റ്റത്തിലും ഉണ്ടാകാം. അങ്ങനെ പിന്നെ ലൈഫ് ഉണ്ടാവാനുള്ള ചാൻസ്. പക്ഷെ ലൈഫ് അഡ്വാൻസ്ഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയ ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന്മാരായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ആ ലൈഫ് ഫോംസിന് തോന്നുന്നുണ്ടാകണമെന്നില്ല.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഗവൺമെൻറ് ഷുഡ് സ്പെൻഡ് മോർ ഓൺ സ്പേസ് പ്രോഗ്രാംസിനും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പം ഒരു ഗ്ലോബൽ വാറോ ഒരു ഫുള്ളായിട്ട് ഒരു മെയിൻ സ്കെയിൽ പാൻഡമിക്, അതായത് കൊറോണ വൈറസിനെക്കാളും ഡേഞ്ചറസ് ആയൊരു സംഭവം, ലൈക്ക് ബുബോണിക് പ്ലേഗ് ഓർ സ്പാനിഷ് ഫ്ലൂ പോലത്തെ, അതിനേക്കാളും വലിയൊരു വൈറസ് വന്നാൽ തീരാവുന്നേ ഉള്ളൂ ഹ്യൂമൻസ്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ വേറൊരു സിവിലൈസേഷൻ തുടങ്ങിയിട്ട് വി ഷുഡ് ട്രൈ ടു ബിക്കം എ ടൈപ്പ് ടു ആൻഡ് ടൈപ്പ് ത്രീ സിവിലൈസേഷൻ. കാരണം ഇപ്പം മഞ്ചമാർ തീർന്നാൽ പിന്നെ യൂണിവേഴ്സ് തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. കാരണം ഏലിയൻസിന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അഥവാ ഏലിയൻസ് ഉണ്ടെങ്കിൽ മേ ബി ദി ആർ വെയിറ്റിംഗ് ടു ഡിസ്കവർ അസ്.
സോ അങ്ങനെ ആകുമ്പം നമുക്ക് ഹോപ്പ് ചെയ്യാം യൂണിവേഴ്സിൽ മറ്റ് ലൈഫ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരായിരിക്കാൻ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഫിൽട്ടർ കടക്കാൻ പോകുന്ന ആദ്യത്തെ സിവിലൈസ്. അപ്പോൾ അത് മനുഷ്യന്മാർക്ക് കിട്ടിയൊരു, അല്ലെങ്കിൽ യൂണിവേഴ്സിലെ ആദ്യത്തെ സിവിലൈസേഷൻ ആവാൻ ചാൻസ് കിട്ടിയ മനുഷ്യന്മാർക്ക് യൂണിവേഴ്സിലേക്ക് മറ്റ് കോണുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലോ, അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഗാലക്സിയിലോ പിന്നെ വേറൊരു സിവിലൈസേഷൻ ഇത്രയും അഡ്വാൻ മനുഷ്യന്മാരെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പിന്നെ ആ ക്യൂരിയോസിറ്റി നമുക്കും കൂടെ, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി നമുക്കും കൂടെ പകർന്നു തരുന്ന രീതിയിൽ പിന്നെ സിവിലൈസേഷൻസ് വളരട്ടെ എന്ന് ആഗ്രഹിക്കാം.